What a great joy it is to hear the testimony that Uni shared.
Dr. Uni Pangavichai Sachim Kolka, Etra Sandosha Gamaya.
11 years of agony. Whereas we sang, we rejoice in the Lord always. Even in pain we rejoice. Because we know the Lord is on the throne. As he said, he is the Lord who gives us victory and we stand on victory ground. He is the Lord of hosts.
The
captain of the heavenly army. He is the Lion of Judah. He is the Lord God who moves the mountains. He is the Lord who calms the sea.
And
the Bible says he is the same yesterday, today, and
forever.
The God whom we worship is the unchanging, eternal, most holy, righteous God of eternity.
And
he is the scripture tells us if God be for us, who can be against us? When there are people who try to destroy, try to use by the devil to try and destroy our lives,
the Bible says he who sits in the heavens, he
laughs. Because he is the Lord God who knows the end. Before the beginning. And he is the Lord who gives us victory. Indeed we rejoice. Welcome those who come for the first time. We study the scriptures book by book and verse by verse. And we are studying now from the book of Colossians.
And
our text this evening is Colossians chapter 1 verses 9. In fact, we began the study of Colossians 1, 9, and 10 last Sunday. But we couldn't go through the entire study. So we'll continue. And with a little review of what we did last Sunday. Let's read from Colossians 1, verses 9 and 10. And so from the day we heard, we have not ceased to pray for you, asking that you may be filled with the knowledge of His will in all spiritual wisdom and understanding, so as to walk in a manner worthy of the Lord, fully pleasing to Him, bearing fruit in every good work and increasing in the knowledge of God.
That is the Kertanal Mudal, Ningalkundi, Divda, the Prathikin, Ningapurna Sagala Salpravatilum, Halam Kaicha, Devate Kuchula Perijanathil, Valaranam Enum.
Let us pray. Gracious God, our loving Heavenly Father. Indeed, we come before your throne because of the blood of Jesus Christ, your Son. Not because of any goodness in us, Lord.
But because of your love for us.
Because of your love for us.
Not
because of any goodness in us, Lord.
But because of your
tender mercies shown towards us in and through your Son. Not because
of any goodness in us, Lord. But because of your tender mercies shown towards us in and through your Son. Blessed Lord, you left glory for us. Not because of any
goodness in us, Lord. But because of your tender mercies shown
towards us in and through your Son. Blessed Lord, you left glory for us. Took upon
yourself human flesh. Not
because of any goodness in us, Lord. But because of your
and in that sinless body, you took our sin and our shame and our guilt and our pain and our sorrow and our sickness.
Kathave nire paavilada shariyathme, njangalde lejjayum, njangalde nindayum, njangalde paavum, njangalde dukkangal okkeyum nee vahichu.
You bore it all.
Adokkeyum nee nire shariyathil vahichu.
Including us in your death, burial, resurrection, ascension, and exaltation.
നിന്റെ മരണത്തില് നിന്റെ അടക്കത്തിലോ നിന്റെ പുനരുത്ഥാനത്തിലോ നിന്റെ ഉയർത്തെഴുന്നേൽപ്പില് കഥാവെ നിന്റെ സ്വർഗാരോഹണത്തിലും നിന്റെ മഹത്വകീർത്തിലും നീ ഞങ്ങളെയും ഉൾപ്പെടുത്തി. നിന്നിൽ വിശ്വസിപ്പാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകി. ഞങ്ങളെ വീണ്ടെടുത്ത നാളിനായി നിന്റെ ആത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയും. നിന്റെ ഉള്ള കയ്യിൽ ഞങ്ങളെ വരച്ചിരിക്കാൻ ഞങ്ങൾ നിനക്ക് സ്തോത്രമാണ്. കഥാവെ ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറയുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു.
Lord of
Lords.
You have come to dwell in us by your Spirit. You have given us a foretaste of glory.
Yes.
Now we are
അലക്ഷാരം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. കർത്താവേ, ഞങ്ങൾ നിന്റെ ശരീരത്തിന്റെ ഭാഗമാകിയാൽ നിനക്ക് നന്ദി അറിയിക്കും. നീ തലയും ഞങ്ങൾ അവയവങ്ങളുമാകുന്നുവല്ലോ. അതുകൊണ്ട് കർത്താവേ, ഞങ്ങൾ ശരീരങ്ങളെ നിനക്ക് സമർപ്പിക്കുന്നു, നിന്റെ മന്ദിരമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, നിനക്ക് വിലയേറിയതായി ഞങ്ങൾ സമർപ്പിക്കുന്നു. നിന്റെ കരങ്ങളിൽ ആയുധങ്ങളായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ കരങ്ങളിൽ ഉപകരണങ്ങളായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളിലൂടെയും കർത്താവേ, നിന്റെ സഭയിലൂടെയും നിന്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമാറാകണം. കർത്താവേ, നീ നിന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് നീ വാഗ്ദത്തം നൽകിയിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ കടന്നു വരണമേ, ഞങ്ങളെ വളർത്തുമാറാകണമെന്ന് നിന്റെ വിശുദ്ധ വചനങ്ങൾ നിങ്ങൾ ധ്യാനിക്കുന്നതിനൊത്തവണ്ണം നിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് ഞങ്ങളുടെ ഉള്ളിൽ അനുരൂപരാക്കി തീർക്കുമാറാകണം. സകല മഹത്വവും അധികാരവും ഉയർച്ചയും പുകഴ്ചയും നിനക്ക് മാത്രമായിരിക്കട്ടെ. നിന്റെ കാൽപാദങ്ങൾ ഞങ്ങൾ വണങ്ങുന്നു. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾ പറയട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കൊലോസ്യലേഖനം 9 ഒന്നാം അധ്യായത്തിന്റെ 9-10 വരെയുള്ള വാക്യങ്ങളിൽ കൊലോസ്യയിലുള്ള സഭയ്ക്ക് വേണ്ടി അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥനയാണ് എന്ന് നാം സൂചിപ്പിച്ചു. തടവുകാരിൽ എഴുതിയതായ ഈ പ്രാർത്ഥനകൾ സമാനതയില്ലാത്ത പ്രാർത്ഥനകളാണ്. അവൻ തനിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി അത്രേ പ്രാർത്ഥിക്കുന്നു. താന്റെ പ്രാർത്ഥനകളിലെല്ലാം കേന്ദ്രം ആത്മീയമായ അനുഗ്രഹങ്ങളെ കുറിച്ചാണ്. ഭൗതികമോ ശാരീരികമായ നന്മകൾക്കായിട്ടല്ല അവൻ പ്രാർത്ഥിക്കുന്നത്. ശാരീരികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റാണ് എന്നല്ല. ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശരിയല്ല എന്നല്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മെ ഓർമ്മപ്പെടുത്തിയത് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതുകൊണ്ട് ഇതൊക്കെയും നിങ്ങളോടുകൂടി ചേർക്കപ്പെടുമെന്നത്ര. പൗലോസിന്റെ തടവറ ലേഖനങ്ങളിൽ നമുക്ക് ഇത് വ്യക്തമായി കാണാൻ കഴിയും. താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ചിലർക്ക് വേണ്ടിയാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. അവരായിരിക്കുന്ന സാഹചര്യത്തെ അവൻ
അറിയാം.
കാരണം കൊലോസ്യ സഭ തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നവരുടെ സ്വാധീനത്തിലായിരിക്കും. അതുകൊണ്ട് അവരുടെ പ്രശ്നം എന്തെന്ന് അവന് തിരിച്ചറിയുവാൻ
കഴിയും.
ആ പ്രശ്നത്തെ അധിഷ്ഠിതമാക്കിയത്രേ അവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാം കടന്നു പോകുന്നതായ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ഭാരങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽപാദങ്ങളിൽ വഹിക്കുവാനായിട്ട് നമുക്ക്
കഴിയും.
യേശു എന്ത് നല്ലോ സഖി യേശു, നമ്മുടെ ഭാരങ്ങളും വേദനകളൊക്കെയും അവൻ
വഹിക്കും.
സകലവും പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലേക്ക് കൊണ്ടു ചെല്ലുക എത്ര വലിയൊരു
പദവിയാണ്.
മൂന്ന് കാര്യങ്ങൾക്കായി കർത്താവ് അപ്പോസ്തലനായ പൗലോസ് അപേക്ഷിക്കുന്നു എന്ന് നാം കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു. ആത്മീയമായ ജ്ഞാനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത് അനുസരണത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ധാർമ്മികമായ ഔന്നത്യത്തിലേക്ക് സഭ ഉയരേണ്ടതിനായിട്ട്
പ്രാർത്ഥിക്കുന്നു.
കഴിഞ്ഞ ആഴ്ചയിൽ ആത്മീയമായ അവന്റെ ജ്ഞാനത്തിനായിട്ടുള്ള പ്രാർത്ഥനയെ കുറിച്ച് നാം വായിച്ചു പഠിച്ചു.
Looking at what he prayed for as far as real obedience, applied obedience is concerned.
പ്രായോഗിക തലത്തിൽ അനുസരണത്തെ കുറിച്ച് താൻ അവർക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിച്ചു എന്നുള്ളത് നാം ഇന്ന് ചിന്തിപ്പാനായിട്ട്
ആരംഭിക്കും.
10 വാക്യം ശ്രദ്ധിക്കുക.
So as to walk in a manner worthy of the Lord.
നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിനെ യോഗ്യമാവണം നടന്നു.
Fully pleasing to him. Bearing fruit in every good work and increasing in the knowledge of God.
സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും പ്രാർത്ഥിക്കുന്നു.
Now these false teachers in Colossae, they attracted people through their offer of spiritual knowledge.
കൊലോസിയയിൽ ഉണ്ടായിരുന്നതായ ദുരുപദേഷ്ടക്കന്മാർ തെറ്റായ ജ്ഞാനം വാഗ്ദത്തം ചെയ്താണ് കൊലോസിയയിലുള്ള വിശ്വാസികളെ തെറ്റിച്ചു കളവാനായി ശ്രമിച്ചത്.
But they did not relate this knowledge to life.
എന്നാൽ അവരുടേതായ ജ്ഞാനം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാനായിട്ട് അവർ കഴിഞ്ഞു.
In the Christian life,
ക്രിസ്തീയ ജീവിതത്തിലാകട്ടെ,
knowledge and obedience go hand in hand.
പരിജ്ഞാനവും അനുസരണവും തോളോട് തോൾ ചേർന്ന് പോകേണ്ടതാണ്.
There is no separation between learning and living.
പഠിക്കുക എന്നതും അത് പ്രായോഗികമാക്കുക എന്നതും തമ്മിൽ ഒരു അകർച്ചയില്ല.
So the wisdom that Paul is speaking about,
അതുകൊണ്ട് പൗലോസ് പറയുന്നതായ ജ്ഞാനം
is not some kind of impractical head knowledge.
പ്രായോഗികമാക്കുവാൻ കഴിയാത്തതായ ഭൗതികമായ ഒരു ജ്ഞാനത്തെ കുറിച്ചല്ല പറയുന്നത്.
It is not a head knowledge of deep spiritual truths.
വളരെ ആത്മീയമായ ആഴത്തിലുള്ള ആത്മീയ സത്യങ്ങളെ കുറിച്ചുള്ളതായ അറിവിനെ കുറിച്ചല്ല താൻ പറയുന്നത്.
This is real practical wisdom.
ഇത് യാഥാർത്ഥ്യമായി പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ കഴിയുന്നതായ ജ്ഞാനമാണ്.
And that's the Christian life.
അതത്ര ക്രിസ്തീയ ജീവിതം.
Applied knowledge, wisdom.
ജ്ഞാനത്തെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരിക.
Colossians 1:28.
കൊലോസ് ലേഖനം ഒന്നാം അധ്യായത്തിന്റെ 28-ാം വാക്യം.
Him we proclaim, warning everyone and teaching everyone with all wisdom, that we may present everyone mature in Christ.
അവനെ ഞങ്ങൾ അറിയിക്കുന്നതിന് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിനും ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് പറയും. എന്താണ് യഹോവ ഭക്തി? അത് ദൈവത്തോടുള്ളതായ ഒരു ഭയഭക്തിയാണ്.
That means it leads to worship.
അത് നമ്മെ ആരാധനയിലേക്കാണ് നയിക്കേണ്ടത്.
That means a surrendered life to God.
അതിന്റെ അർത്ഥം ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടതായ ഒരു ജീവിതമാണ്.
That is worship.
അതത്രേ ആരാധന.
We fall prostrate and speak knowing that he is the Lord who deserves all praise, all glory. And your life is surrendered to him.
സകല ആരാധനയും സ്തുതിയും ഇവന് അർഹിക്കുന്നു എന്നറിഞ്ഞ് അവന്റെ കാൽപാദങ്ങൾ നമ്മളെ തന്നെ വീഴുന്നതാണ് ഇത്.
He created you.
അവനത്രേ നമ്മെ സൃഷ്ടിച്ചതും.
He redeemed you.
അവനത്രേ നമ്മെ വീണ്ടെടുത്തതും.
He gave you his spirit.
അവൻ തന്റെ ആത്മാവിനെ നമുക്ക് നൽകി.
Leads you into all truth.
സകല കഴിഞ്ഞ ആഴ്ച നാം കണ്ടതുപോലെ സകല സത്യത്തിലേക്ക് നമ്മെ നടത്തുന്നു.
And gives you wisdom.
അവൻ നമുക്ക് ജ്ഞാനവും നൽകുന്നു.
Colossians chapter 4 verse 5.
കൊലോസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം.
Walk in wisdom toward outsiders, making the best use of the time.
സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവിൻ.
Let's look at Colossians chapter 2 and verse 3 also.
കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യവും നമുക്ക് പരിശോധിക്കാം.
In whom are hid all the treasures of wisdom and knowledge.
അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു.
So because Christ lives in you.
അതുകൊണ്ട് ക്രിസ്തു നമ്മിൽ വസിക്കുന്നതുകൊണ്ട്
you have all the wisdom that you need.
നമുക്ക് ആവശ്യമായ ജ്ഞാനമൊക്കെയും ലഭ്യമാണ്.
That is what God did when he put you in Jesus.
നമ്മെ കർത്താവായ യേശുക്രിസ്തു ആക്കിയപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് അത് തന്നെയാണ്.
All the resources that you need to live a life that God expects you to live on earth is given to you because Christ lives in you.
ഈ ഭൂമിയിൽ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ ഉപാധികളും ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ് ക്രിസ്തു യേശുവിൽ.
In whom are hid all the treasures of wisdom.
അവരിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു.
It's like you have money in the bank.
ബാങ്കിൽ നിങ്ങൾക്ക് പണം ഉള്ളത് പോലെയാണോ?
You just need to know how to sign a checkbook.
ഒരു ചെക്ക് ബുക്ക് എഴുതേണ്ട ആവശ്യമേ ഉള്ളൂ.
Now many believers today don't know how to do that.
എന്നാൽ ഇന്ന് അനേകം വിശ്വാസികൾക്കും അത് ചെയ്യേണ്ടത് എങ്ങനെ എന്ന് അറിയുന്നില്ല.
God says all the treasures of wisdom and knowledge are in him.
അവനിൽ ക്രിസ്തു യേശുവിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു.
You have wisdom before you came to Christ.
ക്രിസ്തുവിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജ്ഞാനമുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അത് പൂജ്യമാണ്.
But what did God do?
എന്നാൽ ദൈവം എന്താണ് എനിക്ക് വേണ്ടി ചെയ്തത്? അവൻ ചെയ്തത് എന്താണെന്ന് ഞാൻ ഒന്ന് കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ
30-ാം
1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം.
But of him I in Christ Jesus.
നിങ്ങൾ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു.
But of him who is him.
ആരാണ് അവൻ?
Who is him? But of him I in Christ Jesus.
നിങ്ങൾ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു.
Who is him? Who is him? If you have this King James version, actually the original is but of God you are in Christ Jesus.
നിങ്ങളോ ദൈവത്താൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു എന്നാണ് മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നത്.
And because God put you in Christ Jesus, what do you have?
ദൈവം നമ്മെ ക്രിസ്തുയേശുവിൽ ആക്കി വെച്ചതുകൊണ്ട് നമുക്ക് എന്താണ് ലഭ്യമായത്?
Wisdom,
ജ്ഞാനമുണ്ട്.
Righteousness,
നീതീകരണമുണ്ട്.
Sanctification,
വിശുദ്ധീകരണമുണ്ട്.
Redemption,
വീണ്ടെടുപ്പുണ്ട്.
Let me try and illustrate this.
ഞാൻ ഇത് ഒരു ഉദാഹരണ സഹിതം കാണിക്കട്ടെ.
Imagine this Bible is Christ Jesus.
ഈ വേദപുസ്തകം ക്രിസ്തു യേശു ആണെന്ന് സങ്കൽപ്പിക്കുക. ഒരു 5 രൂപ നോട്ട് എനിക്ക് തരാമോ? യാതൊന്നിനും കൊള്ളാത്ത ചൗണ്ട ഒരു 5 രൂപ നോട്ട്
തരും.
ഇത് മുഷിഞ്ഞതാണ്. അതിലൊരു മണമുണ്ട്. ഇതാരാണെന്ന് അറിയാമോ? ഇതാണ് എലിയാസ് ജോസഫ്. പിശാച് എന്താണ് ചെയ്യുന്നത്? അവൻ അതിനെ ചവിട്ടിക്കളയും. ഞാൻ ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ ഈ മുഷിഞ്ഞ 10 രൂപ നോട്ട് പോലെയായി. മീൻ ചന്തയിൽ പോയാൽ പോലും അവരും അത് വാങ്ങിയത് ഇത് സ്വീകാര്യമല്ല എന്നവർ പറയും. പിശാച് എന്റെ ജീവിതത്തിൽ ചെയ്തത് അത് തന്നെയാണ്. ഇനി ഒന്ന് വരുന്നത് 1:30 ശ്രദ്ധിക്കുക. ഇതാരാണ്? ക്രിസ്തു യേശു. നിലത്ത് കിടക്കുന്നത് ആരാണ്? എലിയാസ് ജോസഫ്. ഇവിടെ ആരെ കുറിച്ചാണ് പറയുന്നത്? പിതാവായ ദൈവത്തെ കുറിച്ചാണ് പറയുന്നത്. പിതാവായ ദൈവം എന്താണ് ചെയ്തത്? തകർന്നു കിടക്കുന്ന യാതൊരു പ്രയോജനമില്ലാത്ത എലിയാസ് ജോസഫിനെ അവനെടുത്തു, അവനെ ക്രിസ്തു യേശുവിൽ വെച്ചു. യേശു മരിച്ചപ്പോൾ ആരാണ് മരിച്ചത്? ഞാനും മരിച്ചു. യേശു അടക്കപ്പെട്ടപ്പോൾ ആരും അടക്കപ്പെട്ടു? ഞാനും അടക്കപ്പെട്ടു. യേശു മരിച്ചവരും ഉയർത്തെഴുന്നേറ്റപ്പോൾ ആരും കൂടി ഉയർത്തെഴുന്നേറ്റു. യേശു പിതാവിന്റെ വലത്തു ഭാഗത്ത് ഇരുന്നപ്പോൾ ആരും അവനോടുകൂടി ഇരുന്നു. ഞാനിപ്പോൾ എവിടെയാണ്? ക്രിസ്തുവിനോട് സ്വർഗസ്ഥലത്ത് ഇരുത്തപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തു എന്നെ സംബന്ധിച്ചിടത്തോളം ആരാണ്? ജ്ഞാനമാണ്. എനിക്ക് യാതൊട്ടും ഒട്ടുമില്ലായിരുന്നു. മീൻ ചന്തയിൽ കൊടുക്കാൻ പോലും എന്നെ കൊണ്ട് യോഗ്യതയില്ലായിരുന്നു. എന്നാൽ അവിടെ നിന്ന് അവനെ എടുത്ത് യേശു ക്രിസ്തുവിലാക്കി. എനിക്കില്ലാതിരുന്നൊക്കെയും അവൻ എനിക്ക് നൽകി. ഇപ്പോൾ ഞാൻ എവിടെയാണ്? ഞാനിപ്പോൾ കർത്താവിനോടുകൂടെ സ്വർഗത്തിലാണ്. പ്രായോഗികമായി ഞാൻ ഈ ഭൂമിയിലാണ്, എന്നാൽ എന്റെ സ്ഥാനം സ്വർഗത്തിലാണ്. എന്റെ സ്ഥാനം ഞാൻ പ്രായോഗികമാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ക്രിസ്തു മറ്റുള്ളവർക്ക് എന്നിലൂടെ വ്യക്തം വെളിപ്പെടുന്നു. എന്നിൽ യാതൊരു നന്മയുമില്ല. എന്നെ കണ്ടെത്താൻ പോലും നിങ്ങൾക്ക് കഴിയുകയില്ല. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു.
This is what God has done.
ഇതത്രേ ദൈവം ചെയ്തത്.
I had no wisdom.
എനിക്ക് ജ്ഞാനമില്ലായിരുന്നു.
I had no righteousness.
എനിക്ക് നീതി ഇല്ലായിരുന്നു.
I had no sanctification. I was not set apart. Sanctification means holy.
എന്നിൽ വിശുദ്ധീകരണം ഇല്ലായിരുന്നു. വിശുദ്ധീകരണം എന്ന പദം കൊണ്ട് വേർതിരിക്കപ്പെട്ടവൻ എന്ന അർത്ഥം.
The most unholy fellow you can find.
നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും അശുദ്ധനായ വ്യക്തിയായിരുന്നു.
What did God do?
എന്നാൽ ദൈവം എന്ത് ചെയ്തു?
Pick me up, put me in Jesus.
എന്നെ എടുത്ത് ക്രിസ്തു യേശുവിൽ ആക്കി.
Declared me holy.
എന്നെ വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചു.
Righteous.
നീതിമാൻ എന്ന് പ്രഖ്യാപിച്ചു.
Redemption.
വീണ്ടെടുപ്പ് എനിക്ക് തന്നു.
Delivered me from the pit.
കുഴിയിൽ നിന്ന്, ആഴമുള്ള കുഴിയിൽ നിന്ന് വീണ്ടെടുത്തു.
Redemption means deliverance.
വീണ്ടെടുപ്പ് എന്ന പദത്തിന്റെ അർത്ഥം വിടുതലാണ്. അന്ധകാരത്തിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചു. വെളിച്ചത്തിന്റെ പ്രകാശത്തിന്റെ രാജ്യത്തിലേക്ക് ആക്കി വെച്ചു. അവൻ എന്നെ ഉയർത്തി. സാധ്യമാകുന്ന ഏറ്റവും ഉന്നതമായ സ്ഥാനത്തേക്ക് എന്നെ ഉയർത്തി. ഇതത്രേ ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ ജീവൻ. വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ പ്രശ്നം എന്താണ്? നമ്മുടെ ധനം എന്താണെന്ന് നാം
തിരിച്ചറിയുന്നു.
അതുകൊണ്ട് ചെക്ക് എഴുതി ദൈവത്തിൽ നിന്ന് വാങ്ങുവാനായിട്ട് നമുക്ക്
കഴിയും.
എന്നാൽ ഇതൊക്കെയും ക്രിസ്തു യേശുവിൽ നമുക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നു. അവൻ നമുക്ക് പിന്നെയും നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഇതെങ്ങനെ അറിയാമെനിക്ക്? ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് പറയുന്നത്. ഇത് സാധാരണ പുസ്തകമല്ല. ഇത് ദൈവത്തിന്റെ പുസ്തകമാണ്. ഇത് ദൈവത്തിന്റെ വചനമാണ്. ഇത് ജീവനുള്ളതാണ്. ഇത് ചൈതന്യമുള്ളതാണ്. ഇത് ഇരുവായത്തുള്ള വാള് പോലെ പൂച്ചു. ഇത് പാറയെ തകർക്കുന്ന ചുറ്റുകയാണ്. ഇത് തീ പോലെയാണ്. ദൈവം നമുക്ക് ക്രിസ്തു യേശുവിനെ നൽകിയിരിക്കുന്നു. അവൻ നമ്മിൽ വസിക്കുന്നു. അവന്റെ ആത്മാവിനാൽ അത്രേ നമ്മിൽ വസിക്കുന്നു. അവന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നു. അവൻ ജീവനുള്ള വചനമാണ്. അവൻ ജഡമായി തീർന്നു. നമ്മുടെ ഇടയിൽ പാർത്തു. ഇപ്പോൾ അവൻ നമ്മിൽ പാർക്കുകയാണ്. അവൻ തന്റെ വിശുദ്ധ വചനം നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അവന്റെ വഴികളെ അറിയുവാൻ
കഴിയും.
അവന്റെ വഴികളെ അറിയുവാൻ കഴിയുമെന്ന് നാം
കഴിയച്ചു.
കാരണം നാം അവന്റെ സ്നേഹിതരാണ്. അവനെ കുറിച്ച് അറിയുകയല്ല, അവന്റെ വഴികളെ അറിയുകയല്ല.
You see, when he calls us his friends,
അവൻ നമ്മെ തന്റെ സ്നേഹിതർ എന്ന് പറയുമ്പോൾ
You know, a friend, you tell a friend, what's the difference between a friend and a servant?
ഒരു സ്നേഹിതനും ദാസനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഓർക്കുന്നു?
You know, when you tell a servant do something, that servant does it.
ഒരു ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ അത് ചെയ്യുന്നു.
The servant doesn't know why you're telling him to do it.
എന്തുകൊണ്ട് അത് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല, എന്നാൽ അവൻ ചെയ്യുന്നു.
But Jesus said, no more call you servant, I call you my friend.
എന്നാൽ യേശു പറയുന്നു, ഞാൻ നിങ്ങളെ ഇനി ദാസന്മാർ എന്ന് വിളിക്കുന്നില്ല, സ്നേഹിതന്മാർ എന്ന് അത്ര വിളിക്കുന്നു.
That means he tells you not only to do it, he tells you why you should do it.
അതുകൊണ്ട് അതിന്റെ അർത്ഥം എന്താണ്? എന്ത് ചെയ്യണം എന്ന് അവൻ പറയുന്നു എന്ന് മാത്രമല്ല, എന്തുകൊണ്ട് അത് ചെയ്യണം എന്നും അവൻ നമ്മോട്
പറയുന്നു.
അതത്ര ജ്ഞാനം.
I never had that.
അത് എനിക്ക് ഉണ്ടായിരുന്നില്ല.
But today I have.
എന്നാൽ ഇന്ന് എനിക്ക് അതുണ്ട്.
Why?
എന്തുകൊണ്ട്?
Because he pulled me out of the desert.
കാരണം അവൻ എന്നെ താഴ്മയിൽ നിന്ന് ഉയർത്തി. അവൻ ആഴമുള്ള ചേറ്റിൽ നിന്ന് എന്നെ ഉയർത്തി. എന്റെ കാലുകളെ പാറമേൽ നിർത്തി. എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. എന്റെ വായിൽ പുതിയൊരു പാട്ട്
പാടി.
അത് ദൈവത്തിന്റെ സ്തുതി തന്നെ. എന്തിനു വേണ്ടി? അനേകർ അത് കണ്ട് ദൈവത്തെ ഭയപ്പെടേണ്ട. എന്തിനു ഭയപ്പെടണം? ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ടിരിക്കാം. അതത്ര ജ്ഞാനത്തിന്റെ ആരംഭം. അവർ ക്രിസ്തുയേശുവിൽ അത് മുഖാന്തരം വിശ്വാസം അർപ്പിക്കേണ്ടതിനാൽ ഇതത്ര ക്രിസ്തുയേശുവിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കൊലോസ്യലേഖനം 4:5 അഞ്ചാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് ജ്ഞാനത്തോടുകൂടി നടക്കണം എന്നാണ്. പുറമേയുള്ളവരോട് ജ്ഞാനത്തോടുകൂടി നടക്കണം. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ
പെരുമാറണം.
119 സങ്കീർത്തനം 16 വാക്യം എന്താണ് പറയുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച. സ്വർഗത്തിൽ നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ളതായ ഉദ്ദേശം ഒരു പുസ്തകത്തിൽ എഴുതി
വെച്ചിരിക്കുകയാണ്.
നാം ക്രിസ്തുവിനെ അറിയുമ്പോൾ
He restores you to that purpose.
ആ ഉദ്ദേശത്തിലേക്ക് ദൈവം നമ്മെ ഉയർത്തുന്നു.
That purpose was marred by sin when you came into this world.
നാം ഈ ലോകത്തിൽ ജനിച്ചപ്പോൾ പാപം നിമിത്തം ആ ഉദ്ദേശത്തിന് അലക്ഷ്യതയുണ്ടായി.
But when you came to Christ by faith.
എന്നാൽ വിശ്വാസത്തോടെ ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ
God restores you to that original purpose for which he created you.
നമ്മെ സൃഷ്ടിച്ചതായ അവന്റെ ഉദ്ദേശത്തിലേക്ക് ദൈവം നമ്മെ ഉയർത്തുന്നു.
Not only does he do that.
അവൻ അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമല്ല.
Not only makes you aware of what his will is.
അവന്റെ ഹിതം എന്തെന്ന് അവൻ നമുക്ക് വെളിപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല. അവന്റെ ഹിതം അനുഷ്ഠിപ്പാൻ തക്കവണ്ണം ആവശ്യമായ ശക്തിയാൽ അവൻ നമ്മെ ശക്തീകരിക്കുകയും അവന്റെ സാന്നിധ്യത്താൽ അത് നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യും. കൊലോസ്യ ലേഖനം 3:16 വാക്യവും നമുക്ക് ശ്രദ്ധിക്കാം.
Let the word of Christ dwell in you richly.
ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങൾ സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ.
In all wisdom.
സകല ജ്ഞാനത്തോടും കൂടെ വസിക്കട്ടെ.
Teaching and admonishing one another in psalms and hymns and spiritual songs singing with grace in your hearts to the Lord.
സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധിയുപദേശം നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിനെ പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ.
This is what happens when you hunger for God's word and desire to be filled with his spirit.
ദൈവത്തിന്റെ വചനത്തിനായി നിങ്ങൾ വിശപ്പുള്ളവരായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഇതത്രേ സംഭവിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിനാൽ നിങ്ങൾ ജനിച്ചിരിക്കുന്നുവെങ്കിൽ വചനത്തിനായുള്ള ഒരു വിശപ്പ് നിങ്ങളുടെ ഉള്ളിൽ
ഉണ്ടാവും.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കേണ്ടതിനായിട്ടുള്ള ദാഹവും ഈ ദാഹവും വിശപ്പും നിങ്ങളിൽ വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച്
യു വിൽ ബി റിച്ച്ലി ബ്ലെസ്ഡ് വിത്ത് ഹിസ് വിസ്ഡം.
അവന്റെ ജ്ഞാന ഐശ്വര്യമായി നിങ്ങൾക്ക് ലഭിക്കും.
Your heart will be filled with psalms and hymns and songs and praise to God.
ദൈവത്തിനുള്ള നന്ദിയും അവരുടെ ഗാനങ്ങളും സ്തുതികളും കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറയപ്പെടും.
You will live a life of worship.
നിങ്ങൾ ആരാധനാ പൂർണ്ണമായ ഒരു ജീവിതം നയിക്കും.
You will have the fear of God in your life.
ദൈവഭയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും.
And the wisdom of God will adorn you.
ദൈവത്തിന്റെ ജ്ഞാനം നിങ്ങൾക്ക് അലങ്കാരമായി മാറും.
True spiritual wisdom.
യഥാർത്ഥമായ ആത്മീക ജ്ഞാനം
affects daily life.
ജീവിതത്തിലെ അനുദിന ജീവിതത്തെ സ്വാധീനിക്കുന്നതാണ്.
That's why I said wisdom and practical intelligence go together.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജ്ഞാനവും പ്രായോഗിക ജീവിതവും തോളോട് തോൾ ചേർന്ന് പോകുന്നത്.
Look at the book of Exodus chapter 31.
പുറപ്പാട് പുസ്തകത്തിന്റെ 31 അധ്യായം നിങ്ങൾ പരിശോധിച്ചാൽ
God chooses a man called Bezalel.
ബെസലേൽ എന്ന പേരുള്ളതായ ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുന്നു.
And he tells Moses.
മോശയോട് പറയുന്നത്
See, I have called my name Bezalel the son of Uri.
ഞാൻ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു.
Verses 2 and 3.
രണ്ട് മൂന്ന് വാക്യങ്ങളാണ്.
Of the tribe of Judah.
യഹൂദാ ഗോത്രത്തിൽ.
And I have filled him with the spirit of God.
ഇതാ ഞാൻ യഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവനെ ഞാൻ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും
With ability, intelligence.
presence with knowledge and all craftsmanship.
Sagalavidha samarthyam kondu nirachirikkunnu.
You know, God has made me a teacher and preacher of the word of God.
Devane oru prasangavanum vachanathinte upadeshthavumaki maatiyirikkunnu.
For which he gives me wisdom and skill.
Adin aavashyamaya jnanavum samarthyam avan enikku nalkunnu.
Now your calling may be different from mine.
Ende vilil ninnu vyathisthamayirikkan devu ningale vilichirikkunnu.
You are not called to do the same things that I am called to.
Njan cheyan udheshikkunna karyangal aayirikkilla ningale kurichu udheshikkunnu.
You are a poem. You are workmanship of Christ. Workmanship of God created in Christ. Ephesians chapter 2 verse.
Ephesians 2nd chapter 10th verse പറയുന്നു നിങ്ങൾ ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ കൈപ്പണിയായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നത്രേ.
Ephesians 2 verse 10.
Ephesians 2nd chapter 10th verse.
We are his workmanship.
നാം അവന്റെ കൈപ്പണിയായി സൃഷ്ടിക്കപ്പെട്ടവരാണ്.
The workmanship in original text it is you are God's poem.
ആ കൈപ്പണി എന്നുള്ള പദത്തിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കവിത എന്നാണ്. നിങ്ങൾ ദൈവത്തിന്റെ കവിതയാകുന്നു.
That's why he wrote everything in a book.
അതുകൊണ്ടാണ് അവൻ സകലവും ഒരു പുസ്തകത്തിൽ എഴുതി വെച്ചത്.
About you.
നിങ്ങളെ കുറിച്ചുള്ളതൊക്കെ ഒരു പുസ്തകത്തിൽ.
And it's important for us to fulfill what is written in the book about us.
ആ നമ്മെ കുറിച്ചുള്ള പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ നിവർത്തിക്കുക എന്നുള്ളത് സുപ്രധാനമായ കാര്യമാണ്.
And what do we do as a church?
ആ സഭ എന്ന നിലയിൽ നാം അതേക്കുറിച്ച് എന്താണ് ചെയ്യുന്നത്? അന്യോന്യം ജീവിതത്തിന്റെ ഉദ്ദേശത്തെ ദൈവഹിതത്തെ കണ്ടെത്തുവാനായിട്ട് നാം ഉത്സാഹിപ്പിക്കുന്നു. ഉണ്ണി ഒരു ഡോക്ടറാണ്. ഞാനൊരു പ്രസംഗകനാണ്.
What should I do?
ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
And what should we do?
ഉണ്ണി എന്താണ് ചെയ്യേണ്ടത്?
I should encourage Unni to be the best doctor.
ഏറ്റവും നല്ല ഒരു ഡോക്ടറായി ജീവിക്കാൻ ഞാൻ ഉണ്ണിയെ ഉത്സാഹിപ്പിക്കും.
Because that's God's plan for his life.
കാരണം അവന്റെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അതാണ്.
And through that calling he is a witness for Christ.
ആ പ്രത്യേക വിളി അനുസരിച്ച് വിളിയിൽ താൻ ദൈവത്തിന് വേണ്ടി ഒരു സാക്ഷിയാകുകയാണ്.
What is Unni praying for?
ഉണ്ണി എന്താണ് പ്രാർത്ഥിക്കുക?
He praying that I will preach God's word in boldness.
ഞാൻ ധൈര്യത്തോടും ദൈവാത്മാവിന്റെ ശക്തിയോടും കൂടി ദൈവവചനം പ്രസംഗിക്കണം എന്ന് അവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവഹിതം എന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടും. ഇതുകൊണ്ട് അത്രേ ദൈവം ഭാര്യ ഭർത്താക്കന്മാരെ കൂട്ടിച്ചേർക്കുന്നു. ഇന്ന് ആ ഭാര്യ ഭർത്ത ബന്ധത്തിൽ വളരെ ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഭർത്താവ് പറയും നീ എനിക്ക് കീഴ്പ്പെടുക. ഭാര്യ പറയും നീ എന്നെ സ്നേഹിച്ചാൽ ഞാൻ നിനക്ക്
വിധേയപ്പെടാം.
അവർ രണ്ടുപേരും പറയുന്നത് തെറ്റാണ്.
Submission is not something that you demand.
കീഴ്പ്പെടുക എന്നുള്ളത് ആവശ്യപ്പെട്ട് നിർബന്ധിക്കപ്പെടുവാൻ കഴിയുന്ന കാര്യമല്ല. ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടണം എന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? എഫെസ്യ ലേഖനം 5:21 വാക്യം.
What does it say?
അതെന്താണ് പറയുന്നത്?
Submit yourselves one to another.
ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പേ.
What is it? And then don't stop there. In the fear of God.
ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും.
That means when I live in the fear of God.
അതിന്റെ അർത്ഥം ഞാൻ ദൈവഭയത്തിൽ ജീവിക്കുകയും.
My desire is so that I help Unni to fulfill God's will for his life.
ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം ദൈവഹിതം അവന്റെ ജീവിതത്തിൽ നിറവേറ്റണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
I am not manipulating Unni to do what I want to do.
ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവനെ കൊണ്ട് ചെയ്യിച്ചെടുക്കുകയല്ല.
I am not trying to make Unni a preacher or a teacher.
ഉണ്ണിയെ ഒരു പ്രസംഗകനോ ഉപദേഷ്ടാവോ ആക്കുവാൻ ഞാൻ ശ്രമിക്കുകയല്ല.
God's will for my life.
എന്നാൽ അത് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതമാണ്.
God's will for Unni's life.
അത് ഉണ്ണിയെ കുറിച്ചുള്ള ദൈവഹിതമല്ല.
ഉണ്ണി
ഒരു ഡോക്ടർ ആയിട്ട് വിളിച്ചിരിക്കുന്നു.
And in being a good doctor,
ഒരു നല്ല ഡോക്ടർ ആകുന്നതിൽ
he is to be a witness.
താൻ ഒരു സാക്ഷ്യം വഹിക്കുക.
He will point people to Christ by the very service, the calling that God has given him.
താൻ നൽകുന്നതായ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ വിളി അനുസരിച്ച് താൻ ദൈവത്തെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നവനായി തീരും.
Now in husband wife relationship what is the problem?
ഭാര്യ ഭർത്ത ബന്ധത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണ്?
The wife will want to manipulate the husband to do what she wants.
തന്റെ താൽപര്യങ്ങൾ അനുസരിച്ച് ഭർത്താവിനെ കൊണ്ട് ചെയ്യിക്കുവാൻ ഭർത്താവിനെ
നിർബന്ധിക്കും.
നമ്മുടെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന്റെ ഹിതം ഇതാണ് എന്ന് അവൾ പറയുന്നു.
God's will for his life may be different from what God's will for
ഭർത്താവിന്റെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന്റെ ഹിതം വ്യത്യസ്തമായിരിക്കാം ഭാര്യയെ കുറിച്ചുള്ള ദൈവഹിതം.
That's why I say submitting yourself one to another.
അതുകൊണ്ടാണ് അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്നത്.
In the fear of God.
ക്രിസ്തുവിനോടുള്ള ഭയത്തിൽ
അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്നത്.
ദൈവത്തെ കുറിച്ചുള്ളതായ ഭയഭക്തിയിൽ നാം ജീവിക്കുന്നു.
God gives you understanding to know his will for your life.
നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിയുവാനുള്ള ജ്ഞാനം ദൈവം നൽകും.
and then you help the other person to find God's will.
Adu mathramalla mattoraale adu kandathuvan nam sahayikkeyum chey.
I think I told you earlier.
Njan idu kaari munkooti ningalodu paranju
irukken.
Ente bhariya doctor aanu.
I am a teacher.
Njan oru prasangam njan oru pastor aanu.
I search the whole scripture to find out what is the pastoral wife's role. I don't find any.
Oru pastorude bhariyude uttaravaadithangal endanu njan anveshichu vedavastham
mundu. Any such role in the Bible?
Angane oru sangane kandathu.
The pastor's wife's role.
Angane kandu oru
pastor's role, yes, but not pastor's wife's role.
പാസ്റ്ററുടെ ഉത്തരവാദിത്തങ്ങളെ കാണുവാൻ കഴിയും. എന്നാൽ പാസ്റ്ററുടെ ഭാര്യയുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് വേദപുസ്തകം നിശബ്ദമാണ്. അവളെ സംബന്ധിച്ചിടത്തോളം ദൈവഹിതം ഒരു ഡോക്ടർ ആയിരിക്കും. ഞാൻ അവളെ ഒരു പാസ്റ്റർ ആകാനാക്കാൻ അവളെന്നെ ഡോക്ടർ ആകുവാനും പരിശ്രമിക്കുന്നില്ല. അങ്ങനെ ചെയ്താൽ കാര്യങ്ങൾ തകിടം
മാറിയും. To one another in the fear of God.
ഇതുകൊണ്ടാണ് കുടുംബ ബന്ധങ്ങളിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവർ അന്യോന്യം ക്രിസ്തുവിനോടുള്ള ഭയത്തിൽ കീഴടങ്ങിയിരിക്കുന്നില്ല.
And sometimes the church also doesn't understand.
ചിലപ്പോഴൊക്കെ സഭയും ഈ കാര്യം മനസ്സിലാക്കുവാൻ വൈകുന്നു.
Yes, sometimes church doesn't understand.
ചിലപ്പോൾ സഭയ്ക്ക് ഇത് മനസ്സിലാകുന്നു.
What it means to submit to one another.
അന്യോന്യം കീഴ്പ്പെടുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്?
It means to find God's will for your life.
അതിന്റെ അർത്ഥം ദൈവഹിതം നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടെത്തുക എന്നും
and do it.
അത് ചെയ്യുക എന്നും
and help the other person to find God's will for his or her life.
മറ്റൊരാളെ അയാളുടെ ജീവിതത്തിൽ ദൈവഹിതം എന്നുള്ളത് കണ്ടെത്താൻ
സഹായിക്കുക. Help that person to do God's will.
ആ ദൈവഹിതം അനുഷ്ഠിപ്പാൻ അവരെ സഹായിക്കുകയും ഉത്സാഹിപ്പിക്കുകയും.
When you do that there won't be conflict.
നാം അത് ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല.
Otherwise what will happen?
അല്ലെങ്കിൽ എന്ത് സംഭവിക്കും?
You will live in manipulation, you will live in fighting with each other and there will be no peace in your home.
നിങ്ങൾ മറ്റുള്ളവരെ നിയന്ത്രിക്കുവാനും ഭരിക്കുവാനും ശ്രമിക്കും. നിങ്ങളുടെ ജീവിത വീട്ടിൽ സമാധാനം ഉണ്ടാകില്ല. ക്രിസ്തുവിനോട് ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൽ ഭർത്താവിനെ കുറിച്ചും ഭാര്യയെ കുറിച്ചുള്ളതായ മറ്റ് നിർദ്ദേശങ്ങൾ പിന്നീട് നൽകിയിട്ടുണ്ട്. കീഴ്പ്പെടുക എന്നുള്ളതുകൊണ്ട് വിധേയപ്പെടുക എന്നുള്ളതുകൊണ്ട് തരം താണതാണ് എന്നർത്ഥമില്ല. കീഴ്പ്പെടുക ഒരാൾക്ക് വിധേയപ്പെടുക എന്നുള്ളതുകൊണ്ട് പിതാവായ ദൈവത്തിന് പുത്രനായ ദൈവം കീഴ്പ്പെട്ടിരുന്നു. എന്നാൽ അവർ സമാന പിതാവായ ദൈവം അവന് തുല്യനാണ്. പിതാവായ ദൈവം പിതാവായ ദൈവമാണ്. പിതാപുത്രനായ ദൈവവും ദൈവമാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഒരു വ്യക്തിത്വം,
ത്രീ ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ,
മൂന്ന് വ്യക്തിത്വങ്ങൾ.
വാട്ട് ഡസ് ദാറ്റ് മീൻ?
അതിന്റെ അർത്ഥം എന്താണ്?
One being,
ഒരു
three gods.
മൂന്ന് ദൈവങ്ങളല്ല,
one god,
ഒരു ദൈവം.
But three distinct persons,
മൂന്ന് വ്യത്യസ്തതകളുള്ളതായ വ്യക്തിഭാവങ്ങൾ.
Person means,
വ്യക്തി എന്ന അർത്ഥം, വ്യക്തിത്വം എന്നർത്ഥം.
Right? Personality means what?
വ്യക്തിത്വം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ചെയ്യുവാനുള്ളതായ ഒരു പ്രത്യേക പ്രവൃത്തി. പിതാവായ ദൈവം ദൈവമാണ്. പുത്രനായ ദൈവവും ദൈവമാണ്. പരിശുദ്ധാത്മാവായ ദൈവം ദൈവമാണ്. എന്നാൽ അവരുടെ പ്രവൃത്തികൾ വ്യത്യസ്തമാണ്. അതിന്റെ അർത്ഥം ഒന്നോ ഒന്നിനേക്കാൾ കുറഞ്ഞത് എന്നല്ല. വ്യത്യസ്തമായ പ്രവർത്തികൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഭാര്യാഭർത്താക്കന്മാരെ എടുക്കുക. ദൈവത്തിന് മുമ്പാകെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിങ്ങൾ തുല്യരാണ്. ആരും ഒരാളേക്കാൾ ഉയർന്നവരല്ല. എന്നാൽ കീഴ്പ്പെടുക എന്നതുകൊണ്ട് ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കുക എന്നത്രേ അതുകൊണ്ട് അർത്ഥമാക്കുക. അതാണ് അതിന്റെ അർത്ഥം.
If you willing to fulfill God's will for your life,
നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവഹിതം പൂർത്തീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ നിങ്ങൾ ഭാര്യയോടോ ഭർത്താവിനോടോ വഴക്കടിക്കുകയില്ല. നിങ്ങൾ അന്യോന്യം കെട്ടുപണി ചെയ്യും, അന്യോന്യം ഉത്സാഹിപ്പിക്കും.
What happens when there is submission to one another?
അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും?
There is perfect harmony.
പരിപൂർണമായ തികഞ്ഞ ഐക്യത ഉണ്ടാകും.
No conflict in relationship.
ബന്ധങ്ങൾക്ക് വിച്ഛേദം ഉണ്ടാകില്ല.
In fact there is joy.
സന്തോഷം അത്ര
ഉണ്ടാകും.
താൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് രാവിലെ ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കും. അവൾക്ക് ജ്ഞാനം കൊടുക്കേണ്ടതിനായിട്ട് ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. രാവിലെയും ഞങ്ങൾക്ക് ശക്തി നൽകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് കഴിവുകൾ നൽകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കും. അവൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ സാക്ഷിയാകേണ്ടതിന് അവൾക്ക് ആവശ്യമായ കൃപ നൽകേണ്ടതിനായി
പ്രാർത്ഥിക്കും.
അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിനായിട്ട്
പ്രാർത്ഥിക്കും.
അവളുടെ ജീവിത മുഖാന്തരം അനേകരെ കർത്താവിലേക്ക് ആകർഷിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കും. അവളുടെ ജോലി സ്ഥലത്ത് അവൾ നിന്നെ ദൈവത്തെ ഉയർത്തുമ്പോൾ അവൾ അനേകരെ കർത്താവിലേക്ക് ആകർഷിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കും. ഞാൻ അവളെ അനുഗ്രഹത്തോടുകൂടി അയക്കും. അവൾ എനിക്ക് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കുക? അതേ വിധത്തിൽ തന്നെ പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഐക്യത ഉണ്ടാകും, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ
ഉണ്ടാകും.
ദൈവികമായ ജ്ഞാനം
ഐക്യതയിലേക്ക്
നയിക്കുന്നു. തീർച്ചയായും ഒരിക്കലും അത് പ്രശ്നങ്ങളിലേക്ക്
നയിക്കും.
അതുകൊണ്ട് പൗലോസ് പറയുന്നത് ജ്ഞാനത്തോടുകൂടി നടക്കണം എന്നത്രേ. മോശയോട് ദൈവം പറയുകയാണ്, ഞാൻ നിറച്ച ഒരു മനുഷ്യൻ അവിടെ ഉണ്ട്. പുറപ്പാട് പുസ്തകം 31 അധ്യായത്തിലേക്ക് മടക്കി വന്നു. അവന്റെ പേര് ബെസലേൽ എന്നാണ്. അവൻ യഹൂദ ഗോത്രത്തിൽ ഊരിയുടെ മകനാണ്. ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ നിറച്ചിരിക്കുന്നു. എന്തിനായിട്ട് നിറച്ചിരിക്കുന്നു? പ്രസംഗിക്കാനല്ല, എന്ത് ചെയ്യാൻ? ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുകയാണ്. സമാഗമ കൂടാരം പണിയേണ്ടതിനായിട്ട് അത്രേ. ഇസ്രായേൽ പാളയങ്ങളുടെ മധ്യഭാഗത്ത് ആരാധനാ സ്ഥലം ഉണ്ടാക്കേണ്ടതിനായി
7 months
ഞാൻ ഒരു കപ്പലിൽ താമസിച്ചു.
60
രാജ്യങ്ങളിൽ നിന്നുള്ളതായ ആളുകൾ ആ കപ്പലിൽ
പാർത്തിരുന്നു.
അവരെല്ലാവരും കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി അറിഞ്ഞവരാണ്. അത് ഭൂമിയിൽ സ്വർഗത്തിന്റെ
അനുഭവമായിരുന്നു.
അതിന്റെ അർത്ഥം ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നല്ല. എന്നാൽ എല്ലാവരും കർത്താവിനെ അറിഞ്ഞിരുന്നു എന്നത് ഏറ്റവും മനോഹരമായ ഒരു കാര്യം. പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കൂടി. എല്ലാവരും വ്യത്യസ്തമായ ഭാഷകളിൽ പ്രാർത്ഥിച്ചു. എല്ലാവരും വ്യത്യസ്തമായ ഭാഷകൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല എങ്കിലും ഇംഗ്ലീഷിൽ പ്രാർത്ഥിപ്പാനായിട്ട്. എന്നാൽ അവരുടെ ഇടയിൽ വലിയ ഐക്യത ഉണ്ടായി. ആ ഐക്യത എങ്ങനെ സാധ്യമായി? എല്ലാവരും ദൈവഭയത്തിൽ ജീവിച്ചതുകൊണ്ട് അത്രയും സാധ്യമായി. അതിന്റെ ഫലം എന്തായിരുന്നു? ഞങ്ങൾ എവിടെയെല്ലാം പടന്നുപോയോ അവിടെയൊക്കെയും ക്രിസ്തുവിന്റെ സാക്ഷികളായി. ഇന്നും ആ കപ്പലിൽ സംഭവിക്കുന്നത് അത് തന്നെയാണ്. അവരെവിടെയെല്ലാം പോകുന്നുവോ അവർ സാക്ഷികളാണ്.
The chief engineer on the ship,
ആ കപ്പലിന്റെ മുഖ്യ എഞ്ചിനീയർ, ഒരു പ്രസംഗപീഠത്തിന്റെ പിന്നിൽ അവനെ ഒരിക്കലും കാണുകയില്ല. കാരണം അയാൾ പ്രസംഗകനല്ല, അയാൾ ഒരു എഞ്ചിനീയർ ആണ്. അനേകം ആയിരക്കണക്കിന് പണം സമ്പാദിപ്പാൻ കഴിവുള്ള ഒരു വ്യക്തി ചീഫ് എഞ്ചിനീയർ ആണ്. അദ്ദേഹത്തെ രാവും പകലും അധ്വാനിക്കുന്നവനായി കാണും. ഞാനൊരു എഞ്ചിനീയർ എന്ന നിലയിൽ എഞ്ചിൻ റൂമിലാണ് ജോലി ചെയ്തിരുന്നത്. അദ്ദേഹം എന്നോട് പറയും, എലിയാസ് നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? കപ്പൽ ഓടാൻ
സഹായിക്കുക.
നീ ജോലി ചെയ്തില്ലെങ്കിൽ അവർക്ക് പ്രസംഗിക്കാനാവില്ല. ഈ കപ്പലിനെ യഥാസ്ഥാനത്ത് നിർത്തുന്നില്ല എങ്കിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് നിന്റെ ശുശ്രൂഷയും അതേപോലെ തന്നെ സുപ്രധാനമാണ്. അതുകൊണ്ട് ആ കപ്പലിൽ ഞാൻ ചെയ്തതൊക്കെയും ദൈവത്തിന്റെ നാമത്തിന് മഹത്വത്തിനായിട്ട് അത്രേ ചെയ്തു. എഞ്ചിൻ മുറിയുടെ തറ വൃത്തിയാക്കുന്നതാണ്, അല്ലെങ്കിൽ ജനറേറ്ററുകൾക്ക് ഓയിൽ
നൽകുന്നതാണെങ്കിലും
അല്ലെങ്കിൽ കുളിമുറി കഴുകുന്നതാണെങ്കിലും അത് ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ചെയ്തു.
അങ്ങനെ
നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മിലും ദൈവം
ദൈവത്തിന്റെ ഹിതം പൂർത്തീകരിക്കപ്പെടും.
Deuteronomy chapter 4.
ആവർത്തന പുസ്തകത്തിന്റെ 4 അധ്യായം.
Verses 5 and 6.
5 6 വാക്യങ്ങൾ.
See, I have taught you statutes and rules as law as the Lord my God commanded me that you should do them in the land that you are entering to take possession of it. Keep them and do them, for that will be your wisdom and your understanding in the sight of the peoples who, when they hear all these statutes, will say, surely this great nation is a wise and understanding people.
ആവർത്തന പുസ്തകം 4 അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടപ്പാനായി എന്റെ ദൈവമായ യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളുടെ ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചിരിക്കുന്നു, അവയെ പ്രമാണിച്ച് നടപ്പിൻ. ഇത് തന്നെയല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവും ആയിരിക്കുന്നത്. അവർ ഈ കൽപ്പനകളെ കേട്ടിട്ട് ഇത് ശ്രേഷ്ഠ ജാതി, ജ്ഞാനവും വിവേകവുമുള്ള ജനം തന്നെ എന്ന് പറയും.
So our study of God's word must transform us into the people who have burning hearts for God.
അതുകൊണ്ട് ദൈവവചനം നാം പഠിക്കുമ്പോൾ അത് നമ്മെ ദൈവത്തിന് വേണ്ടി എരിയുന്ന ഹൃദയങ്ങളുള്ള വ്യക്തികളാക്കി രൂപാന്തരപ്പെടണം.
People who are devoted to the Lord Jesus
Christ. കർത്താവായ യേശുക്രിസ്തുവിനോട് ഉറ്റ ബന്ധം പുലർത്തുന്നവരാക്കി തീർക്കണം.
That's why we study the Bible.
അതിനുവേണ്ടി അത്രേ നാം ദൈവത്തിന്റെ വചനം പഠിക്കുന്നത്. അതിനത്രേ ദൈവം നമുക്ക് ഈ പുസ്തകം നൽകിയിരിക്കുന്നത്.
So that we will know His will and do His.
നാം അവന്റെ ഹിതം അറിഞ്ഞ് അത് അനുഷ്ഠിക്കുന്നവരായി തീരേണ്ടതിനത്രേ. കത്തുന്ന ഹൃദയങ്ങളോട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതിനായി. എമ്മാവോസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാർ സംഭവിച്ചതും അത് തന്നെയാണ്.
It's very interesting. If you read the Gospel of John, you will find Mary. There's one Mary who is his own mother of Jesus.
യോഹന്നാന്റെ സുവിശേഷം വായിക്കുന്നത് രസകരമാണ്. അവിടെ ഒരു മറിയയെ കുറിച്ച് പറയുന്നത് കർത്താവിന്റെ അമ്മയായ മറിയയാണ്.
And then there's mention of Mary who is the wife of Cleopas.
ക്ലിയോപ്പാവിന്റെ ഭാര്യയായ മറ്റൊരു മറിയയെ കുറിച്ച് അവിടെ പറയുന്നു.
And you know that Cleopas was one of those two who walked on the road.
എമ്മാവോസിലേക്ക് യാത്ര ചെയ്തതിൽ ഒരാൾ ക്ലിയോപ്പാവായിരുന്നു നിങ്ങൾ അറിയുന്നുവല്ലോ.
And you know what God did?
ദൈവം എന്താണ് ചെയ്തത്?
Jesus, they could not recognize him after the resurrection when he was with them. They couldn't recognize him.
അവൻ അവരോട് കൂടെ സഞ്ചരിച്ചപ്പോൾ അവർക്ക് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞില്ല.
And Jesus was speaking to them.
യേശു അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നു.
And he opened up the scriptures to them.
അവൻ തിരുവചനം അവർക്ക് തെളിയിച്ചു കൊടുത്തു.
They were talking about what had happened in Jerusalem, how Jesus was crucified, and now they say he risen, and we just don't know what has happened. They were like so gloomy, and Jesus was opening up the scriptures to them.
അവർ യെരുശലേമിൽ സംഭവിച്ചതൊക്കെയും സംസാരിച്ചുകൊണ്ടാണ് നടന്നത്. അവരുടെ മനസ്സ് കലങ്ങിയും ഉള്ളം കലങ്ങിയും ഇരുന്നു. എന്നാൽ യേശു തിരുവഴുത്തുകളെ അവർക്ക് തെളിയിച്ചു കൊടുത്തു. കല്ലറയ്ക്ക് പുറത്തു നിന്ന് മറിയയ്ക്ക് യേശുവിനെ തിരിച്ചറിയുവാൻ കഴിയാതിരുന്നത് പോലെ തന്നെ ഈ രണ്ട് ശിഷ്യന്മാർക്കും യേശുവിനെ തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞില്ല. അവർ അന്യോന്യം പറഞ്ഞത് ഇങ്ങനെയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 32 വാക്യം.
When Jesus actually disappeared,
യേശു അവർക്ക് അപ്രത്യക്ഷമായപ്പോൾ അവർ അന്യോന്യം പറഞ്ഞത്
ഇങ്ങനെയാണ്.
അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? അത് സംഭവിച്ചത് എങ്ങനെയാണ്? അവൻ തിരുവഴുത്തുകളെ തെളിയിക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത്. ഇതിനുവേണ്ടി അത്രേ ഈ പുസ്തകം ദൈവം നമുക്ക് ദൈവത്തിന്റെ തിരുവഴുത്തുകളൊക്കെയും പ്രായോഗിക തലത്തിലാക്കുവാനുള്ള അത് തിയറി മാത്രമല്ല. എന്നാൽ ഇന്ന് ദുഃഖകരമെന്ന് പറഞ്ഞിട്ട് നാം PhD ഡോക്ടറേറ്റുകളും എടുക്കുകയാണ്. പലപ്പോഴും അത് തടങ്കൽ ഇടച്ചക്കല്ലായി മാറുന്നു.
If you are growing in knowledge,
നാം ജ്ഞാനത്തിൽ വളരുന്നുവെങ്കിൽ,
then we should be growing in grace.
നാം കൃപയിലും വളരേണ്ടത് ആവശ്യമാണ്.
2 Peter 3.
2 പത്രോസ് 3 അധ്യായം
18.
18 വാക്യം.
But grow in the grace and knowledge of our Lord and Savior Jesus Christ. To him be the glory both now and in the day and to the day of eternity. 2 Peter 3:18.
3 അധ്യായത്തിലെ 18 വാക്യം. കൃപയിലും നമ്മുടെ കർത്താവായും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ.
There are two things that practical that summarize practical Christian life.
പ്രായോഗിക ക്രിസ്ത്യൻ ജീവിതത്തെ ചുരുക്കി പറയുവാനായിട്ട് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്.
You remember two W's.
രണ്ട് W എന്ന പദങ്ങൾ അക്ഷരങ്ങൾ ഉപയോഗിക്കുക.
Walk,
നടക്കുക.
Work,
പ്രവർത്തിക്കുക.
The sequence is very important.
ഇത് ആദ്യം ഏത് വരുന്നു എന്നുള്ളത് സുപ്രധാനമാണ്.
First is wisdom.
ആദ്യം ജ്ഞാനമാണ്.
Then there is walk.
പിന്നെ നടപ്പ്.
Then there is work.
പിന്നെ പ്രവർത്തനം.
I cannot work for God.
എനിക്ക്
unless I'm walking with him.
ഞാൻ ദൈവത്തോടുകൂടെ നടക്കുന്നില്ല എങ്കിൽ അവന് വേണ്ടി പ്രവർത്തിപ്പാൻ എനിക്ക് കഴിയുകയില്ല.
I cannot walk with him. if I'm ignorant of his will,
avane hidam endanu ariyillengil enikku avanodu kuda nadappan kazhiyilla,
and I can never know his will
avane hidam
unless I spend time in this word
ariyanam endundengil njan avane vajanathodu kudi samayam chelavazhikkanda avashyam.
The believer who spends time daily with the word of God and prayer,
anudanam devathodu vajanathodu kudi devathodu kuda prarthanayilum samayam chelavazhikkunna vishwasam,
he or she will know God's will for his or her life,
avane allengil avalku avane kuricho avare kurichulla devahidam endanu thirichariyvan kazhiyum,
and we will walk with him,
angane avar devathodu kuda nadakkunnavarayi
കർത്താവിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നവരായി തീരും.
അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 6:4 നാലാം
വാക്യം,
ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉച്ചരിക്കും. ഒരു പറവയ്ക്ക് രണ്ട് ചിറകുകൾ പറക്കുവാനായിട്ട്
ആവശ്യം,
വിശ്വാസിക്ക് പ്രവർത്തി പറക്കുവാനായിട്ട് രണ്ട് ചിറകുകളുണ്ട്, ദൈവത്തിന്റെ വചനവും പ്രാർത്ഥനയും. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും? യെശയ്യാപ്രവാചകപുസ്തകം 40:35 വാക്യം,
ഈവൻ യൂത്ത് ഷാൽ ഫെയിന്റ് ആൻഡ് ഫിയർ ആൻഡ് യങ് മെൻ ഷാൽ ഫാൾ എക്സോസ്റ്റഡ് ബട്ട് ദേ ദാറ്റ് വെയ്റ്റ് അപ്പോൺ ദ ലോർഡ് ഷാൽ റിന്യൂ ദേർ സ്ട്രെങ്ത്, ദേ ഷാൽ മൗണ്ട് അപ്പ് വിത്ത് വിംഗ്സ് ആസ് ഈഗൽ, ദേ ഷാൽ റൺ ആൻഡ് നോട്ട് ബി വെയറി, ദേ ഷാൽ വാക്ക് നോട്ട് ഫെയിന്റ്.
30:31 വാക്യം, ബാല്യകാർ ക്ഷീണിച്ച് തളർന്നു പോകും, യവനക്കാരും ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും
ചെയ്യും.
നമുക്ക് കർത്താവിനെ കാത്തിരിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. അതിന് കുറുക്കു വഴികളില്ല. പാസ്റ്ററെ, അതിരാവിലെ എഴുന്നേറ്റ് വേദപുസ്തകം വായിക്കണം, മറ്റു പല കാര്യങ്ങൾ ചെയ്യണമെന്നാണോ പറയുന്നത്?
If you don't enjoy it, how can you do it?
ഇത് നിങ്ങൾക്ക് ആസ്വദിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെ ചെയ്യുവാൻ? എന്തുകൊണ്ടാണ് ഞാൻ വേദപുസ്തകം
വായിക്കുന്നത്?
കാരണം ദൈവം എന്നോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ ഞാൻ
ആഗ്രഹിക്കുന്നു,
ശബ്ദം കേൾപ്പാൻ ഞാൻ
ആഗ്രഹിക്കുന്നു.
അവന് വചനത്തെ ധ്യാനിക്കുന്നതല്ലാതെ അതിന് മറ്റൊരു മാർഗമില്ല എന്ന് എനിക്കറിയാം. യെശയ്യാപ്രവാചക പുസ്തകം 50:5 അവൻ രാവിലെ തോറും എന്നെ വിളിച്ചു ഉണർത്തുന്നു, ക്ഷീണിച്ചിരിക്കുന്നതിനെ വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കേണ്ടതിന് അവൻ എനിക്ക് ശിഷ്യന്മാരുടെ നാവ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അവനെ ഉണർത്തുന്നു, അവന്റെ വചനം എനിക്ക് നൽകുന്നു, അവന്റെ ശബ്ദം കേൾപ്പാനായിട്ട് ഞാൻ വാങ്ങി. എല്ലാ ദിവസവും അവൻ സംസാരിക്കും, ഇന്ന് രാവിലെയും സംസാരിച്ചു. അവൻ സംസാരിക്കുമ്പോൾ ഞാൻ എന്ത്
ചെയ്യും?
കാരണം അത് ദൈവത്തിന്റെ വാക്കുകളായതുകൊണ്ട് ക്ഷീണിച്ചിരിക്കുന്നതിനെ ആശ്വസിപ്പിക്കാനായിട്ട് അതിനെ സഹായിക്കും. എന്റെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശവും അത്
തന്നെയാണ്.
കാരണം ഞാൻ പ്രവർത്തിക്കുന്നത് തളർന്നിരിക്കുന്ന ഒരു ലോകത്തിന്റെ മധ്യത്തിലാണ്. ആടുകൾ ബലഹീനമായ
മൃഗങ്ങളാണ്.
അവർ വളരെ വേഗത്തിൽ വഴിതെറ്റിപ്പോകുന്നത് ഒരു ആട്ടിടയന്റെ പ്രവൃത്തി എന്താണ്? ആടിനെ പരിപാലിക്കുക. അത് എളുപ്പമുള്ള പണിയല്ല. എന്നാൽ എനിക്കത് എങ്ങനെ ചെയ്യുവാൻ
കഴിയും?
ദൈവത്തിൽ നിന്ന് ലഭിച്ചിട്ടല്ലാതെ എനിക്ക് എന്ത് നൽകുവാൻ
കഴിയും?
അവൻ നല്ല ഇടയനാണ്, അവനാണ് ഇടയ ശ്രേഷ്ഠൻ, അവനാണ് മുഖ്യ ഇടയൻ. ഞാൻ അവന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത് മാത്രമാണ്. അവൻ തന്റെ വചനം എനിക്ക് നൽകുന്നു, അവൻ നൽകുന്നത് ഞാൻ മറ്റുള്ളവർക്ക് നൽകുന്നു. സൗജന്യമായി ലഭിച്ചു, സൗജന്യമായി നൽകുന്നു. എന്റെ നാമത്തിൽ പോകാം എന്ന് പാട്ട് പറയുന്നു. ഞാൻ വിശ്വസിച്ചിരിക്കുന്നതുകൊണ്ട് അവരും വിശ്വസിക്കും.
ബിക്കോസ് ഐ ലിവ്,
ഞാൻ ജീവിക്കുന്നതുകൊണ്ട് അവരും ജീവിക്കും. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുക. സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ച പോലെ ഇപ്പോഴും സംഭവിക്കും. 9:10 നാം പൂർത്തീകരിപ്പാൻ കഴിയുന്നു. സമയം ഞാൻ പ്രസംഗം ആരംഭിച്ചുള്ളൂ, സമയം അവസാനിച്ചു. 25
But let me try and explain this.
എന്നാൽ ഇത് വിശദമാക്കുവാൻ ഞാൻ ശ്രമിക്കട്ടെ.
I therefore, a prisoner for the Lord, urge you to walk in a manner worthy of the calling to which you have been called.
നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുക.
That's how God wants us to walk.
അങ്ങനെ നടപ്പാൻ അത്രേ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു.
As a prisoner of the Lord, this is what Paul is saying.
ക്രിസ്തുവിന്റെ ഒരു തടവറ ഒരു തടവറയിലായിരിക്കുന്ന പൗലോസ് നമ്മെ കുറിച്ച് ആവശ്യപ്പെടുന്ന ഇതാണ്.
Pastor, he's in prison.
പാസ്റ്റർ പൗലോസ് തടവറയിലാണല്ലോ.
Yes.
അതെ.
Not outside the will of God.
ദൈവത്തിന്റെ ഹിതത്തിന് പുറത്തല്ല പക്ഷേ.
I therefore a prisoner for the Lord.
കർത്തു സേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്ന നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണം നടപ്പി. ശ്രദ്ധിച്ചു കേൾക്കുക. ദൈവത്തിന്റെ ഹിതം ദൈവശക്തി ലഭ്യമല്ലാത്ത ഒരിടത്തേക്ക് നിങ്ങളെ ഒരിക്കലും നടത്തുകയില്ല. അത് എവിടെ ആയിക്കൊള്ളട്ടെ, ദൈവഹിതത്തിന്റെ കേന്ദ്രത്തിലാണ് നിങ്ങളെങ്കിൽ അവന്റെ ഹിതം അനുഷ്ഠിപ്പാൻ തക്കോടെ അവൻ നിങ്ങളെ ശക്തീകരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് മാത്രമാണ്, ദൈവഹിതത്തിന്റെ കേന്ദ്രത്തിൽ തന്നെ നിങ്ങൾ നിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. എത്ര ചെയ്യുക, 139 സങ്കീർത്തനത്തിന്റെ 16 വാക്യം നമുക്ക് ഒരു തവണ കൂടെ വായിക്കാമെന്ന് ആ വാക്യങ്ങളോട് ബന്ധപ്പെട്ട മറ്റു വാക്യങ്ങളും നമുക്ക് പരിശോധിക്കാം. അതിനുശേഷം നമുക്ക് നിർത്താം. കർത്താവ് എന്നോട് നിർത്തുവാനായിട്ട്
ആവശ്യപ്പെട്ടു.
139 സങ്കീർത്തനം 16 വാക്യം എന്താണെന്ന് പറയുന്നത്, ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. ദൈവം ഈ വാക്യം നമ്മുടെ ശ്രദ്ധയിലേക്ക് പിന്നെയും കൊണ്ടുവരികയാണ്. നേരത്തെ അത് വായിച്ചു. നിയമിക്കപ്പെട്ട ആളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഞാൻ വിട്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ
എഴുതിയിരുന്നു.
അതിന്റെ അർത്ഥം എന്താണ്, ഞാൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വരുന്ന വീഴുന്നതിന് മുമ്പ് ഞാൻ സ്വർഗത്തിലൊരു പുസ്തകമായിരുന്നു. ദൈവത്താൽ എഴുതപ്പെട്ട ഒരു
പുസ്തകം.
അവൻ എനിക്കൊരു ശരീരം നൽകിയപ്പോൾ എന്ത് സംഭവിച്ചു, ആ പുസ്തകം അവൻ ഉള്ളിലാക്കി.
Then what happened?
പിന്നെ എന്താണ്,
I came into this world.
ഈ ഭൂമിയിലേക്ക് ഞാൻ ജനിച്ചു.
That book got tainted, corrupted.
ആ പുസ്തകം അഴുക്കുള്ളതായി ചെളി പിടിച്ചതായി. എന്താണ് കാരണം,
God marred by sin.
പാപത്താൽ കളങ്കിതമായി തീർന്നു.
What did God do?
അതിന് എന്ത് പകരം, എന്താണ് ചെയ്യേണ്ടത്?
He shed his blood on the cross.
അവൻ കാൽവരി ക്രൂശിൽ തന്റെ രക്തം ചിന്തി.
And you know what the blood did?
ആ രക്തം എന്ത് ചെയ്തെന്ന് അറിയാം,
wiped away all the dross and the dirt that came upon that book.
ആ പുസ്തകത്തിന്മേൽ കടന്നു വന്നതായ എല്ലാ അഴുക്കും ചീത്തയുമായതും അവൻ നീക്കി ശുദ്ധീകരിച്ചു.
And revealed to me, this is why I created you.
ഇതിനായിട്ടത്രേ ഞാൻ നിന്നെ സൃഷ്ടിച്ചത് എന്ന് എനിക്ക് അവൻ വെളിപ്പെടുത്തി.
And I've written it all in a book for you.
അതൊക്കെ ഞാൻ അവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്.
What's your job?
എന്താണ് നമ്മുടെ പ്രവർത്തനം, നമ്മൾ ചെയ്യേണ്ടത്?
Get to know what's in the book.
പുസ്തകത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്നുള്ളത് കണ്ടെത്തുക.
2
കൊരിന്ത്യർ 5 അധ്യായം
10
പത്താം വാക്യം നാം കഴിഞ്ഞ ആഴ്ചയിൽ ഇത് കണ്ടുവല്ലോ. ഒന്നുകൂടെ വായിക്കാം. 2 കൊരിന്ത്യർ 5 10
വാക്യം,
അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിനെ തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ
വെളിപ്പെടേണ്ടതാണ്.
ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന എല്ലാ വിശ്വാസം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ
വെളിപ്പെടേണ്ടതാകും.
ഇത് വെള്ളസിംഹാസനത്തെ കുറിച്ചല്ല പറയുന്നത്, ഇത് ക്രിസ്തുവിന്റെ ന്യായാസനമാണ്. നാം കർത്താവായ യേശു ക്രിസ്തു വിശ്വാസം അർപ്പിച്ച ശേഷം നാം ചെയ്ത പ്രവൃത്തികളോടുള്ള ബന്ധത്തിലാണ് ഈ ന്യായവിധി. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം നിൽക്കുമ്പോൾ
books will be opened,
പുസ്തകങ്ങൾ തുറക്കപ്പെടും.
And what was written about you will be made known.
നിങ്ങളെ കുറിച്ച് എന്ത് എഴുതപ്പെട്ടിരുന്നുവോ അതും വെളിപ്പെടും.
What was written before the foundation of the world was laid will be revealed.
ലോകസ്ഥാപനത്തിന് മുമ്പേ എഴുതപ്പെട്ടതൊക്കെയും വെളിപ്പെടും.
What you have done will be revealed.
നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതും വെളിപ്പെടും.
According to what you have done you will be rewarded.
നിങ്ങൾക്ക് ചെയ്തതിന്റെ പ്രവൃത്തിക്ക് ഒത്തവണ്ണം നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും.
You see that everyone may receive the things done in his body according to that he has done, whether it be good or bad.
അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്ത നല്ലതാകിലും തീയതാകിലും അതിന് തക്ക
വെളിപാട്
പുസ്തകത്തിലേക്ക് നമുക്ക്
പോകാം.
19 അധ്യായം അവിടെ പുസ്തകങ്ങൾ തുറന്നിരിക്കുന്നത്
കാണാം.
19 അധ്യായം 7-8 വാക്യങ്ങൾ വെളിപാട് പുസ്തകം 19 അധ്യായം 7-7
11 and 12.
ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തിന് ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശം ഓടിപ്പോയി. അവയെ പിന്നെ കണ്ടില്ല. മരിച്ചൊരു ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. ഇത് ക്രിസ്തു ന്യായാസനത്തെ കുറിച്ചല്ല പറയുന്നത്. 20:12 പന്ത്രണ്ടാം വാക്യം ആബാലവൃദ്ധം മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ എഴുതിയതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. 15 വാക്യം തീപ്പൊയ്ക രണ്ടാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളി. പുസ്തകങ്ങളെല്ലാം തുറക്കപ്പെടും.
Believers will be judged
vishwas
in the judgment before the judgment seat of Christ.
Christune nayasanathu mumbaga vishwasigal vidhikapadum.
Unbelievers will be judged
avishwasigalagate
at the white throne judgment.
Vella singhasanathu mumbaga nyayam vidhikapadum. Avare kurichulla pusthakangalum thurakkapadum.
Because they did not know Christ
avar Christune ariyayagonde.
Because their names are not written in the book of life
jeevante pusthakathil avarude perugal kaanathathukondu.
They go to eternal hell because eternal separation from God.
Avar nithyamayi devathil ninnu vaarpetta avasthayil naragathilekku povu.
Before they go there
ennal avade പോകുന്നതിന് മുൻപാകട്ടെ അവർ ചെയ്ത പ്രവർത്തിക്കത്തതായ വിധി ഉണ്ടാവും.
You and I will not face that judgment.
ആ ന്യായവിധി നാം അഭിമുഖീകരിക്കേണ്ടി വരികയില്ല.
But we will face the judgment of 2 Corinthians 5:10.
എന്നാൽ 2 കൊരിന്ത്യർ 5:10 പറഞ്ഞ ന്യായവിധി നമുക്കും ഉണ്ടാവും. അതുകൊണ്ട്
How must we live?
എങ്ങനെയാണ് നാം ജീവിക്കേണ്ടത്?
Walk in wisdom.
ജ്ഞാനത്തോടു കൂടി നടക്കുക.
Receive wisdom from God.
ദൈവത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിക്കുക.
And then we are told to walk.
തുടർന്ന് നാം അങ്ങനെ നടക്കണം.
Walk with the Lord.
കർത്താവിനോട് കൂടെ നടക്കണം.
How do you do that?
അതെങ്ങനെയാണ് സാധ്യമാകുക?
I told you from the book of Isaiah 40.
യെശയ്യാപ്രവചന പുസ്തകം 40-ാം അധ്യായത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി. കർത്താവിനായി കാത്തിരിക്കുക.
And renew your strength.
യഹോവയെ കാത്തിരുന്ന് നിങ്ങളുടെ ശക്തിയെ പുതുക്കുക.
The will of God will never, when you're walking in the will of God will never take you to the place where there is no presence of God.
നിങ്ങൾ ദൈവഹിതം അനുസരിച്ച് നടക്കുമ്പോൾ ദൈവ സാന്നിധ്യം ഇല്ലാത്ത ഒരിടത്തേക്ക് അത് നിങ്ങളെ ഒരിക്കലും നയിക്കുകയില്ല. നിങ്ങൾ ദൈവഹിതത്തിന്റെ കേന്ദ്രത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യവും അതിന്റെ ശക്തിയും നിങ്ങൾക്ക് അനുഭവവേദ്യമായിരിക്കും. സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടേറിയതായിരിക്കാം, എന്നാൽ അതിന്റെ മധ്യേ ദൈവമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുകയില്ല. നിങ്ങൾക്ക് സന്തോഷിപ്പാൻ കഴിയും. എല്ലായ്പ്പോഴും സന്തോഷിപ്പാൻ സന്തോഷിപ്പീൻ, പിന്നെയും സന്തോഷിപ്പീൻ എന്നതുകൊണ്ട് പറയും. കാരണം സന്തോഷം നിങ്ങളുടെ ബലമാവും. അതുകൊണ്ട് നിങ്ങൾ അവനോടുകൂടെ നടക്കും, നിങ്ങൾ അവനോടുകൂടെ പ്രവർത്തിക്കും.
The plan that he has for you, he reveals you.
അവൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള അവന്റെ പദ്ധതികൾ അവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും.
And when you walk with him,
അവനോട് ചേർന്ന് നിങ്ങൾ നടക്കുമ്പോൾ,
he empowers you so that you can do the good works that he has prepared for you before the foundation.
ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങൾ ചെയ്യുവാൻ അവൻ ഉദ്ദേശിച്ചതായ സൽപ്രവൃത്തികൾ ചെയ്യുവാൻ ആവശ്യമായ ശക്തിയും അവൻ നിങ്ങൾക്ക് നൽകും.
Remember, you are His workmanship.
നിങ്ങൾ അവന്റെ കൈപ്പണി എന്നുള്ളത് മറക്കരുത്. ക്രിസ്തു യേശുവിൽ അവന്റെ കൈപ്പണികളായി
സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. He is a creator God.
അവൻ സൃഷ്ടികർത്താവായ ദൈവമാണ്.
Look at your friend next to you and say, there's no one like you on planet.
നിങ്ങൾ അടുത്തിരിക്കുന്നവരെ നോക്കി പറയുക, നിങ്ങളെ പോലെ ഈ ഭൂമുഖത്ത് മറ്റാരുമില്ല എന്ന് പറയുക.
No one like you on planet. Look at each other.
ഈ ഭൂമുഖത്ത് നിങ്ങളെ പോലെ മറ്റാരുമില്ല എന്ന് അടുത്തിരിക്കുന്ന ആളോട് പറയുക.
No one like you on planet.
നിങ്ങളെ പോലെ ഈ ഭൂമുഖത്ത് മറ്റാരുമില്ല എന്ന്
പറയും.
ദൈവം നിങ്ങളെ സമാനതയില്ലാത്ത വ്യക്തികളായിട്ട് സൃഷ്ടിച്ചു. കർത്താവായ യേശുക്രിസ്തു രക്തത്താൽ നിങ്ങളെ വീണ്ടെടുത്തു. അങ്ങനെ ചെയ്തെങ്കിൽ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടെന്ന്. എങ്ങനെയാണ് ഈ വ്യക്തമായ പദ്ധതി അറിയുക?
അവന്റെ
അവന്റെ ദൈവത്തിന്റെ പൊതുവായ പദ്ധതി എന്തെന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിൽ എത്ര വെളിപ്പെടുത്തിയിരിക്കുന്നത് അത് തിരിച്ചറിയും. ദൈവത്തിന്റെ പൊതുവായ പദ്ധതി അനുസരിച്ച് നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ പദ്ധതി അവൻ വെളിപ്പെടുത്തും. അതുകൊണ്ടാണ് 90-ാം സങ്കീർത്തനത്തിൽ മോശം പറയുന്നത്, നമ്മുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കേണ്ടത്. സമയം നഷ്ടമാക്കരുത്. ചെയ്യുവാൻ പ്രവൃത്തികൾ ഏറെ ഉണ്ട്. ക്രിസ്തു ന്യായാസനത്തിന് മുമ്പാകെ നിങ്ങളുടെ പേരിലുള്ള പുസ്തകങ്ങൾ തുറക്കപ്പെടും. നിങ്ങൾ ചെയ്തതിനൊക്കെയും അവന്റെ മുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നിങ്ങൾ സംസാരിച്ച പാഴ് വാക്കുകൾക്ക് പോലും നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും.
And what you build on on silver and gold, good foundation.
അടിസ്ഥാനങ്ങളിൽ ഉറപ്പുള്ള അടിസ്ഥാനങ്ങൾ വെള്ളി പൊന്ന മുതലായതുകൊണ്ട് പണിതുങ്ങിയതിൽ അത് നിലനിൽക്കും.
If you build with wood, hay, stubble,
തടി മരം പുല്ല എന്നിവ കൊണ്ട് പണിതുവെങ്കിൽ
അത്
മണലിന്മേൽ വീട് പണിതതിനോട് സമാനമാണ്. അത് മറിഞ്ഞു വീഴും, അത് കത്തി ചാരമായി തീരും. തടി മരം പുല്ല വൈക്കോ.
അതിന്റെ
അർത്ഥം വീട് ജനിച്ചത് കർത്താവായ യേശുവിൽ വിശ്വാസം അർപ്പിച്ച പല
വിശ്വാസികളും
അവർ സ്വർഗത്തിൽ കയറി കൂടുമെന്ന് മാത്രമേ
ഉള്ളൂ.
എന്നാൽ സ്വർഗത്തിൽ പ്രതിഫലങ്ങളുണ്ട് എന്നറിയുക. സ്വർഗത്തിലെ പ്രതിഫലങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട്.
Yes, there are gradations of reward.
അങ്ങനെ അവിടെ പ്രതിഫലങ്ങളിൽ വ്യത്യാസമുണ്ട്.
Just as there are gradations of judgment in hell,
നരകത്തിലെ ന്യായവിധിക്ക് വ്യത്യസ്ത തലങ്ങൾ ഉള്ളതുപോലെ തന്നെ സ്വർഗത്തിൽ പ്രതിഫലങ്ങൾക്കും വ്യത്യസ്തതകളുണ്ട്. ചില സ്വർഗത്തിൽ കടക്കും, എന്നാൽ കടന്നുകൂടുക എന്ന് പറയാനേ കഴിയുള്ളൂ. ആ പ്രതിഫലങ്ങൾ ലഭിക്കുകയില്ല. പൗലോസ് പറയുന്നു, ജ്ഞാനത്തോടുകൂടി നടക്കുക. നിങ്ങൾ ഓട്ടം പൂർത്തീകരിക്കുന്നു ഉറപ്പുവരുത്തി. ഒരു ദിവസം നിങ്ങൾ കർത്താവിനെ മുഖാമുഖമായി കാണുമെന്ന് അറിഞ്ഞുകൊണ്ട് നടക്കുക. നിങ്ങൾ ചെയ്ത പ്രവർത്തിക്കത്തോളം തക്കതായ ന്യായവിധി ഉണ്ടാകുമെന്ന് അറിയുക. സ്തേഫാനോസ് ദൈവത്തിന്റെ ഹിതത്തിന്റെ കേന്ദ്രത്തിലായപ്പോൾ അവൻ എന്താണ് സംഭവിച്ചത്? അവന് കൊല്ലപ്പെട്ടു. സ്വർഗത്തിൽ എന്ത് സംഭവിച്ചു? വേദപുസ്തകത്തിൽ നമ്മോട് പറയുന്നത് ക്രിസ്തു സിംഹാസനത്തിൽ ഇരിക്കുന്നു
എന്നാണ്.
എന്നാൽ സ്തേഫാനോസ് യേശുവിനെ കണ്ടത് എങ്ങനെയാണ്? യേശുവിനെ ഇരിക്കുന്നവനായിട്ടല്ല കണ്ടത്, യേശു നിൽക്കുന്നത് കണ്ടു എന്നത്രേ അതിന്റെ അർത്ഥം. സ്തേഫാനോസ് തന്റെ മരണ നിമിഷങ്ങളിൽ യേശുവിനെ കണ്ടു, സിംഹാസനത്തിൽ ഇരിക്കുന്നവനായിട്ടല്ല നിൽക്കുന്നവനായി കണ്ടു. കരങ്ങളെ നിവർത്തി നിൽക്കുന്നവനായിട്ട് കണ്ടു. വരിക, അനുഗ്രഹിക്കപ്പെടുക. എന്റെ വിശ്വസ്തനായ ദാസനെ വരിക. നീ അങ്ങനെ അത് വിധത്തിൽ അത്ര നാം ഓട്ടം ഓടേണ്ടത്. ലോകത്തിന്റെ കൈയടിക്ക് വേണ്ടി അല്ല ഓടേണ്ടത്. വിശ്വസ്തനും നല്ല ദാസനുമായി തീരുക. അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കാം. നിങ്ങളുടെ പ്രതിഫലത്തെ കൈപ്പറ്റുക. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഏത് വചനത്തോട് ബന്ധത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുകയും ദൈവസന്നിധിയിൽ താഴ്ത്തുകയും ചെയ്യാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനത്തിന്റെ ആലോചനകൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ജ്ഞാനത്തോടെ നടക്കേണ്ടതിനായിട്ട്, സമയം തക്കത്തിൽ ഉപയോഗിക്കേണ്ടതിനായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നുവല്ലോ കർത്താവേ. നിന്നോട് ചേർന്ന് നടക്കുവാൻ ഞങ്ങളെക്കുറിച്ചുള്ള നിന്റെ ഹിതമെന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നടപ്പാൻ തക്കോളം ഈ ദിവസങ്ങളിൽ കർത്താവേ സ്വർഗീയമായ ജ്ഞാനം ഞങ്ങൾക്ക് നൽകി സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വരവും ജ്ഞാനുമൊക്കെയും നിങ്ങൾ ലഭ്യമാണല്ലോ കർത്താവേ, അത് നിങ്ങൾക്ക് തന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതമെന്നത് തിരിച്ചറിഞ്ഞ് കർത്താവേ ചെയ്തവരായിരിക്കാൻ തക്കോണം, അതിൽ സന്തോഷിപ്പാൻ തക്കോണം കർത്താവേ, പ്രതിഫലത്തെ കൈപ്പറ്റുന്നവരായി തീരുവാൻ തക്കോണം. തിരുക്കരങ്ങൾ ഞങ്ങളെ താഴ്ത്തിയേൽപ്പിക്കുന്നു, സഹായിക്കണം. അതിനായുള്ള ഒരു വാഞ്ച, നിന്റെ വചനങ്ങളെ അറിയുവാനുള്ളതായ ആഗ്രഹം, അതിനായുള്ള ഒരു ദാഹം, നിന്റെ ആത്മാവിനായുള്ള ദാഹം ഞങ്ങളുടെ ഉള്ളിൽ തന്ന് സഹായിക്കണം. സകലത്തിന് നിന്റെ നാം മഹത്വപ്പെടുവാൻ ഇടയാകണം. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.
Thank you.